ഓടിതാ ഭക്തരങ്ങുണരുന്നേ മങ്ങുതിക്കും പൊന്നു ശസ്സയോർക്കും തോറും ഗണ്യം പ്രത്യയോടിതാ ഭക്തരങ്ങുണരുന്നേ മങ്ങുതിക്കും പൊന്നു ശസ്സയോർക്കും തോറും ഗണ്യം ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പണമായി നൽകിയിരും ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിരും സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ മൽപ്രിയ സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ പങ്കുദിക്കും പൊന്നു ശസ്സയോർക്കുന്തോറും ഗണ്യം ണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ
ജഗത്തിനാഴവും നീളമതിൻ നീതിയും രാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ ജഗത്തിനാഴവും നീളമതിൻ നീതിയും രാഗവും സമ്പൂർണതയും
പ്രത്യാശയോടിക ഭക്തരങ്ങുണരുന്നേ മങ്ങുതിക്കും പൊന്നു ശസ്സയോർക്കും തോറും ഗണ്യം ത്യാഗം സഹിച്ചതായി സ്നേഹമണവാളനോട് സിയോൻ കുറേ വാഴും ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതായി സ്നേഹമണവാളനോട് സിയോൻ കുറേ വാഴും പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ മങ്ങുതിക്കും പൊന്നു ശസ്സയോർക്കും തോറും ഗണ്യം പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ മങ്ങുതിക്കും പൊന്നു ശസ്സയോർക്കും തോറും
പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായി
തിരുനിവാസത്തിനോ കതിര വരം കൊണ്ട് നിവരെ നിൽക്കുന്ന വരവുകളും ഉണ്ടാക്കണം
പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട കർത്താവേ നിന്റെ നല്ല ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച അനുഗ്രഹീതമായ വചനങ്ങൾക്കായി തുടർന്ന് സംസാരിക്കുവാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു തൽസമയത്ത് നീ ആഹാരം കൊടുക്കും സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന സർവകൃപാലുവായ ദൈവമേ ഈ പന്തലിൽ നിന്ന് ഭോജനം ഞങ്ങൾക്ക് നൽകി അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിയോട് ബലപ്പെടുവാൻ കൃപ ചെയ്യണമേ പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവേ ഈ പന്തലിൽ പരിലസിക്കണമേ സകല മഹത്വവും തിരുമേനിക്ക് തന്നെ മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ദൈവ നിയോഗ പ്രകാരം ഭൂതലത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ദേവാലയമായ സമാഗമന കൂടാരത്തിലെ പലകകൾ കതിരമരങ്ങൾ ഉണ്ടാക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു ഒലിവ് മരത്തിന്റെ സവിശേഷതകളെ കുറിച്ച് എനിക്ക് മുന്നിലായി ദൈവത്തിന്റെ അനുഗ്രഹീതനായി ദൈവദാസൻ പ്രസ്താവിച്ചുവല്ലോ. അതിൽ നിന്ന് വേറൊരു മരത്തെ കുറിച്ചാണ് അല്പം നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ തെക്ഷക്കയിന എഴുന്നള്ളി വസിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആലയത്തിന്റെ പലകകൾ ലബാനോനിലെ ദേവദാര വൃക്ഷങ്ങളല്ല, പർവ്വതവൃക്ഷങ്ങളല്ല, സുഗന്ധപൂരിതമായ ചന്ദനത്തടികളല്ല, ആരാലും വെറുക്കപ്പെട്ട കതിരമരങ്ങളെ തെരഞ്ഞെടുത്ത ദൈവമാണ് എന്നെയും തെരഞ്ഞെടുത്തത്. ലോകമേ, ഈ യോഗ്യത നോക്കി തെരഞ്ഞെടുത്ത് ഇന്റർവ്യൂ ചെയ്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനവും പ്രമോഷനും കൊടുക്കുമ്പോൾ അയോഗ്യത ഉള്ളവരെ തെരഞ്ഞെടുത്ത് സന്തോഷിപ്പിക്കുന്നവനാണ് എന്റെ ദൈവം. കഴുത്തൊടുത്ത് കളയേണ്ട കഴുതയെ തെരഞ്ഞെടുത്ത് വാഹനമേറിയവനാണ് എന്റെ കർത്താവ്. നാട്ടം വെച്ച പടകിനെ തെരഞ്ഞെടുത്ത് പുൽപ്പിച്ച് പ്രസംഗിടമാക്കിയവനാണ് എന്റെ കർത്താവ്. നിഷിദ്ധമായ എരിഹോപട്ടണത്തിൽ പ്രവേശിച്ച് തക്കായെ വിളിച്ചിറക്കി പോയി പോയി പാർത്തവനാണ് എന്റെ യേശു. ആരാലും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ശമരിയാപട്ടണത്തിൽ ചെന്ന് അവിടുത്തെ അഥമ പാവിനിയെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാക്കിയവനാണ് എന്റെ കർത്താവ്. അയ്യോ, കഴുത്തൊടിച്ചു കളയുന്ന കഴുതയെയും കാട്ടുമരങ്ങളെയും അതുപോലെ നാറ്റം വെച്ച പടകിനെയും ശാപഗ്രസ്തമായ ശമരിയെയും നിഷിദ്ധമായ യഹോവയെയും തെരഞ്ഞെടുത്ത എന്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. സഹോദരി സഹോദരന്മാരെ, അത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വന്ന് കയറിയവരല്ല, കൊണ്ടുവന്നവരാണ്. ഈ നിശ്ചയമുള്ള എത്ര പേര് ഇന്ന് വകൽക്കാറുണ്ട്? സാധനം കളഞ്ഞു കിട്ടിയത് തെരഞ്ഞെടുപ്പല്ല. ഒരു മനുഷ്യൻ ദാനമായി തന്നപ്പോൾ വാങ്ങിച്ചത് തെരഞ്ഞെടുപ്പല്ല. പ്രത്യത വില കൊടുത്ത് വാങ്ങിച്ച തെരഞ്ഞെടുപ്പല്ല. പ്രത്യത അനേ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പലതിനെ തള്ളിക്കളഞ്ഞേച്ച് ഒന്നിനെ എടുത്തതാണ് തെരഞ്ഞെടുപ്പ്. സോപ്പ് കടയിൽ ചെന്നു, വിളിക്കുന്ന സോപ്പിനെ ലെക്സ് എടുത്തു, വേണ്ട. സിന്തോൾ വേണ്ട. ലൈഫ് ബോയ് ഫോർ ഹെൽത്ത് വേണ്ട. ചന്ദ്രിക ഫോർ കിച്ചൻ വേണ്ട. അങ്ങനെ ലക്തം വേണ്ട, ചന്ദ്രികയും വേണ്ട, സൺലൈറ്റും വേണ്ട, ലൈഫ് ബോയും വേണ്ട, ഒന്നും വേണ്ട, ലിറിൽ മതി. അതാണ് തെരഞ്ഞെടുപ്പ്. വൈസലോ എന്റെ അപ്പച്ചൻ നോക്കിയപ്പോൾ ജ്ഞാനിയെ വേണ്ട, കുബേരനെ വേണ്ട, പണ്ഡിതനെ വേണ്ട, ശാസ്ത്രജ്ഞനെ വേണ്ട, വിദ്വാനെ വേണ്ട, ഈ പാവപ്പെട്ടവനെ മതി. കിഴക്ക് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും തെരഞ്ഞെടുത്തു. മത്തോമായി നിന്ന്, യാക്കോബായി നിന്ന്, കത്തോലിക്കായി നിന്നും, മുസ്ലിമിൽ നിന്നും തെരഞ്ഞെടുത്തു. പെന്തക്കോസ്തിന്റെ ഭണ്ഡാരങ്ങളിൽ വഴിവിളച്ച് നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തത് കൊണ്ടാണ്
ഇരിക്കുന്നത്.
യാതൊരു പ്രതീക്ഷയുമില്ലാതെ കാട്ടിലെ കൂട്ടുകാരോടൊപ്പം ജനിച്ച് വർക്കപ്പെട്ട് കളിച്ച് പുളച്ച് തെന്നിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഇങ്ങനെ അലഞ്ഞ് ഉലഞ്ഞ് നിൽക്കവേ ചില വെട്ടുകാരി കോടാരിയുമായി വന്നു. പലവിനെ തള്ളി, പർവ്വതവൃക്ഷങ്ങളെ തള്ളി, ദേവദാരുക്കളെ തള്ളി, ചന്ദനവൃക്ഷങ്ങളെ തള്ളി, കൊഴുപ്പുള്ള വൃക്ഷങ്ങളെ തള്ളി, മുള്ളും ആരും അതുപോലെ കറുപ്പും ഫലവും മുള്ളുള്ള നികൃത്ത വൃക്ഷത്തിന്റെ അടുക്കൽ വന്ന് വെട്ടാൻ തുടങ്ങി. വെട്ട് ഒന്ന്, വെട്ട് രണ്ട്, വെട്ട് മൂന്ന്, ഒരു വെട്ടിന് ഒരു കൺമനുഷ്യനിൽ ഈ മരം വീണു. ഇങ്ങനെ വീണവരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഊക്കൻ വെട്ടുകൾ തിരുവക്കൻ കൊണ്ട് വെട്ടി വീഴ്ത്തിയതിനാൽ അപ്പോഴും ഇതിന്റെ ചില്ലിക്കൊമ്പുകളിലൊക്കെ അത് മറ്റുള്ള വൃക്ഷങ്ങളോട് ഇടകലർന്ന് പണ്ടുള്ള സാഹചര്യത്തിലൊക്കെ മറ്റ് കൊമ്പുകളുടെ ഇടയിലെല്ലാം ഇങ്ങനെ
കിടക്കുകയാണ്. അതുകൊണ്ട് ചുവടറ്റെങ്കിലും ബന്ധനം വിട്ടില്ലായിരുന്നു. എന്നാൽ അടുത്തത് പരിശുദ്ധ പ്രയോഗത്താൽ ബന്ധനങ്ങളെല്ലാം വിട്ടു. അതെ, കൊടുത്തു തീർക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്തു, പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു, ക്ഷമ ചോദിക്കാനുള്ളതെല്ലാം ക്ഷമ ചോദിച്ചു, നിരപ്പായി. അതേ വഞ്ചിച്ചെടുത്തത്, മോഷ്ടിച്ചെടുത്തത്, അതെ തവിച്ചത് എന്ന് വേണ്ട, നിരപ്പായെല്ലാം വെട്ടി. തിരുവചനത്തിന്റെ പ്രയോഗത്താൽ ഒരു പരിപൂർണ്ണ നിരപ്പാണ് ഉണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. അവിഹിതമായ ബന്ധനങ്ങൾ, ബന്ധങ്ങൾ, വേഴ്ചകൾ, ഇവയെല്ലാം വ്യത്യാസപ്പെടുത്തി താഴേക്ക് വീണു. അവർ ചുവടറ്റു, ബന്ധനങ്ങളെല്ലാം വിട്ടു. അയ്യോ, പതേ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ മാനസാന്തരപ്പെട്ടേച്ച് പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് മാനസാന്തരമല്ല, യഥാർത്ഥ മാനസാന്തരം ഉണ്ടെങ്കിൽ, കർത്താവേ വല്ലതും സതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങും മടങ്ങിക്കൊടുക്കാം എന്ന് പറയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. കൊടുക്കാനുള്ളത്, കൊടുക്കാനുള്ളത്, നിരപ്പാകാനുള്ളത്. അങ്ങനെ നിലത്തേക്ക് വീണെങ്കിലും പഴയ ഭരിക്കൻ അതേ അതിന്റെ പുറന്തോടിന് വ്യത്യാസം വന്നിട്ടില്ല. ഉടനെ മഴു കൊണ്ടങ്ങോട്ട് എറിക്കുവാൻ തുടങ്ങുന്നു. ആ എറിവിൽ പുറത്തുള്ളതായ പല പല വ്യത്യാസങ്ങൾ ഈ മരത്തിന് വരണം. അങ്ങനെയാണ് ഹിപ്പിസം, റൌഡിസം, ഗുണ്ടായുസം, അധകൃതാവസ്ഥ വെളിപ്പെടുത്തുന്ന ആ കൃതാവ് മീശ എല്ലാം വെട്ടി. ഞങ്ങളുടെ ഹിന്ദിയിൽ പറഞ്ഞാൽ കാട്ടുകൾ തീക്ക് താക്ക് വരാതെ താഴെ. മനസ്സിലായോ? കാട്ടു ചാട്ടുകൾ തീക്ക് താക്ക്. അങ്ങനെ അകത്തെ പരിവർത്തനത്താൽ ദൈവവൈദന്റെ പുറന്തോടിൽ അറിയണം. ദൈവത്തിന് സ്തോത്രം. അതുവരെ വീടിയുടെ കറകൾ പൂർണ്ണമായി മാറുന്നു. ബെറ്റേമാന്റെ ചുവപ്പുകളൊക്കെ മാറി. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. സർവേ സർവശക്തൻ തന്നിരിക്കുന്ന മൂക്കിൽ കൂടെ പുക താഴുകയില്ല. പുക വിടാനായിരുന്നെങ്കിൽ മുകളിൽ രണ്ട് പുകക്കുകൾ ദൈവം നമുക്ക് തലയിൽ ഉച്ചയ്ക്ക് തന്നേനെ. അത് തരാതെ ഒരൊറ്റ ഫാക്ടറിയിലും പുകക്കുകൾ മേലോട്ട് വരാതെ മൂക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് അതെ ശ്വാസം വിടാനാണെന്ന് ഞാൻ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വീടിയുടെ കറയും ആ കറുപ്പ് നിറങ്ങളും ആയതുപോലെ തെറ്റേമാന്റെ ചുവപ്പും ഹിപ്പിസവും റൌഡിസവും ഗുണ്ടായുസവും കൃതാവുകളും മാറ്റി നല്ല തങ്കമായി തീരും. സുവിശേഷത്തിന് ശക്തിയുണ്ട്. അകം മാത്രമല്ല പുറം കൂടെ മാറ്റുന്നതാണ് സുവിശേഷം. വിശ്വസിക്കുന്നത് ആയതുപോലെ തന്നെ അതേ ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശരീരത്തിന് തന്നെ അലങ്കാരത്തിനും വ്യത്യാസമുണ്ട്. യാക്കോബിന്റെ കുടുംബത്തിൽ ഉണർവാരംഭിച്ച കാലത്ത് എല്ലാ വാക്യങ്ങളും വായിപ്പാൻ സമയമില്ല. ഉൽപ്പത്തി 35 അധ്യായം നിങ്ങൾ വായിച്ചാൽ കാണാം. നാം എഴുന്നേറ്റ് ബഹേലിലേക്ക് പോകാം. എന്റെ കർത്തയാലത്തിനോടുകൂടെ ഇരുന്ന കർത്താവിനെ നമുക്കൊരാലയം പണിയണം, അവനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് മാർവീൻ എന്ന് പറയുമ്പോൾ അവർ തങ്ങളെ കാതിലെ കുണുക്കുകൾ വലിച്ചു പറിച്ചു. പ്രൈസ്തല്ലോ അവിടെ കുണുക്കുകൾ വലിച്ചു പറിക്കുവാൻ ആരും പറഞ്ഞതല്ലായിരുന്നെങ്കിലും മനസാക്ഷിയിൽ അന്ധക്കരണത്തിലൊരു ശബ്ദം, ഈ കുണുക്കുകൾ ഞങ്ങൾക്ക് വേണ്ട. മലങ്കരയിലെ അമ്മച്ചിമാരെ ഏറിയ വർഷങ്ങൾക്ക് മുന്നണി സുവിശേഷ പ്രകാശനം ഹൃദയത്തിൽ ലഭിച്ചപ്പോൾ അനേക കുണുക്കുകൾ വലിച്ചു പറിച്ചത് വെറും വളരെ അബദ്ധമായി പോയില്ല. ഉണർവിന്റെ ലക്ഷണമാണത്. പുറപ്പാട് 33 നിങ്ങൾ വായിക്കൂ. മോശദേവർ പറയുന്നു, ഇനി ഒരു ദിവസം ഞാൻ നിന്റെ മുൻപാകെ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ആകയാൽ ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയേണ്ടതിന് നിന്റെ ആഭരണങ്ങളെ നീക്കിക്കളക. അങ്ങനെ ഹോരേ പൂർവ്വതം തുടങ്ങി. ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. യഥാർത്ഥമായ മഴ കൊണ്ടുള്ള എറിക്കൽ ഇതെല്ലാം ദൂരവേ മാറ്റിക്കളയും. ചെയ്യാമെന്ന് പറയുന്നു. 3:16 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ.
യഹോവാവിന്റെയും അരുളിച്ചത് കൊണ്ടുവന്നാൽ പിയോൻ പുത്രിമാർ നിഗളിച്ചോ
ഏറുകെണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കയും തത്തി നടക്കുകയും
ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു.
കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഏറുകെണ്ണിട്ട് തത്തി തത്തി നടന്ന് അതേ കഴുത്ത് നീട്ടി നടപ്പ്. ഞങ്ങളുടെ ഹിന്ദി ഭാഷയിൽ പറഞ്ഞാൽ ശബ്ദം സ്വർഗത്തിൽ എത്തുന്നതാണ്. അപ്പത്തനത് കേട്ടപ്പോൾ പറഞ്ഞത് 18 മുതൽ വായിച്ചേ.
അന്ന് കർത്താവ് അവരുടെ കാൽപ്പുകളുടെ
ന്യായവിധിയുടെ ദിവസത്തിൽ കാൽച്ചിലമ്പകളുടെ അലങ്കാരം,
അവരുടെ നെറ്റിപ്പട്ടം,
നെറ്റിപ്പട്ടം, ചന്ദ്രക്കല ബ്യൂട്ടി സ്പോട്ട് എന്നറിയപ്പെടുന്ന ഡേർട്ടി സ്പോട്ട്, അത്
തുറമ്പുകളുടെ അലങ്കാരം
താതില
മൂടുപടം
എന്നിവ നീക്കിക്കളയും.
ഇവയെല്ലാം നീക്കിക്കളഞ്ഞിട്ടാണ് ആ വ്യക്തിയെയും നീക്കാൻ പോകുന്നത്. അന്ന് സുഗന്ധത്തിന് പകരം ദുർഗന്ധം വമിക്കും. സ്വർഗത്തിലെ അപ്പച്ചന്റെ ന്യായവിധി ദിവസത്തിൽ വലിച്ചു പറിക്കുന്നതിന് മുന്നമേ സ്വയമായി പറിച്ചെറിച്ച് കളഞ്ഞവർ സ്തുതിക്കട്ടെ. അങ്ങനെ കാട്ട് ചാട്ടുക്കർ തീക്ക് ശരിയായി ചത്തി ഉരുമി അകത്ത് അന്തർഭാഗം മാത്രമല്ല പൂന്തോടി രൂപപ്പെടുത്തുവാൻ വചനത്തിന് ശക്തിയുണ്ട്. ഇരമ്യാവ് എന്ന് പറയുന്നു നാലിന്റെ മുപ്പതാം വാക്യം വായിച്ച് ഇരമ്യാ പ്രവചനം നാലാമധ്യായത്തിന് മുപ്പതാം വാക്യം.
ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും? നീ രക്താന്തരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും നിനക്ക് സൗന്ദര്യം വരുത്തുന്നു.
വ്യക്തമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു.
നിന്റെ ഞാനന്മാർ നിന്നെ നിരസിച്ചോ നിനക്ക് പ്രാണകാരി വരുത്തുവാൻ നോക്കുന്നു.
അപ്പൊ കണ്ണിൽ മഷി എഴുതിയാലും തീ എത്ര വെടിപ്പാക്കിയാലും പെയിന്റ് ചെയ്താലും സ്തോത്രം, അതൊക്കെ വ്യർത്ഥമായ സൗന്ദര്യമാണ്. ദൈവ കുഞ്ഞുങ്ങളെ, ഈസവേൽ മുഖമെല്ലാം പെയിന്റ് ചെയ്ത് ചീകി മിനുക്കി ഏറ്റവും ഉയരത്തിലെത്തെ തട്ടിൽ നിന്ന വാർത്ത നിങ്ങൾക്കറിയാമല്ലോ. അത് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ടെറസിന്റെ അപ്പിൽ ചെന്നപ്പോൾ ഇവളെ താഴെ എല്ലാ മേക്കപ്പിനും പിറകിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. ബ്രേക്ക് ഡൗൺ പ്രതീക്ഷിച്ച കുഞ്ഞെ നീ മേക്കപ്പ് ചെയ്യാവൂ. തമ്പുരാൻ മേക്ക് ചെയ്ത് അപാകത നീക്കുകയാണ് മേക്കപ്പ്. കർത്താവേ, സൃഷ്ടി വൈചിത്രങ്ങളിൽ ഇവിടെ അവിടെ കുറവ് പറ്റത് ഞാൻ അപ്പ് ചെയ്തോളാം, നീ ചെയ്തു അപ്പ് ഞാൻ ചെയ്തോളാം. ആ മേക്കപ്പ് ചെയ്യുമ്പോൾ പട്ടി തിന്നാൻ നോക്കി നിൽക്കുകയാണ്. എന്നാൽ സ്വർഗത്തെ അപ്പച്ചൻ തന്ന പെയിന്റിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡൽഹിയിലുള്ള ഐ എൻ എ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഞാൻ ഒരിക്കൽ മീൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ നല്ല നല്ല സുന്ദരമായ ജീവനങ്ങോട്ട് ഉള്ള മത്സ്യത്തെ ഒന്ന് എടുത്ത് തൂക്കി ഒന്ന് അറുത്ത് തരാൻ പറഞ്ഞപ്പോൾ അറുത്തു. അറുത്തപ്പോഴുണ്ട് കുടുകുടാ നല്ല ചോര ചാടുന്നു. അപ്പൊ അപ്പുറത്ത് രണ്ടു മൂന്ന് ദിവസമായി ചത്തിങ്ങനെ നുറുക്കി വെച്ചേക്കുന്ന മീൻ കഷണങ്ങളും ഉണ്ട്. എന്നാൽ ഈ ചോര ഈ ചത്ത് ആ മീന്റെ പുറത്തോട്ട് ആ മനുഷ്യൻ ആ കഷണത്തിലോട്ട് ഒഴിച്ച് ഇങ്ങനെ ജീവിപ്പിക്കുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, വായി കേക്കറേ നീ എന്താ ചെയ്യുന്നത്? അത്തോടെ ലിപ്സ്റ്റിക് ഇല്ല കാറേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ലിപ്സ്റ്റിക് ഒഴിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചത്തതിനാണല്ലോ ഈ ലിപ്സ്റ്റിക് വേണ്ട, ജീവനുള്ളത് അത് വേണ്ട. സ്വർഗത്തിലെ അപ്പച്ച ഉണ്ടാക്കിയപ്പോൾ തന്റെ പെയിന്റ് മതിയെന്ന് നിശ്ചയമുള്ളവർ മാത്രം കൈയൊന്നു. ദൈവക്കളുടെ ഫോട്ടോ സ്വർഗത്തിൽ എടുത്തു കഴിഞ്ഞു. സ്വർഗത്തിലെ അപ്പച്ചൻ മേക്ക് ചെയ്ത മേക്കിംഗ് ഒരു അപാകതയും ഇല്ല. കാക്ക കുളിച്ച കൊക്കളവിലും നമുക്ക് വേണ്ടി തേജോമയമായ ശരീരം സ്വർഗത്തിലെ അപ്പച്ചൻ തന്നിരിക്കുന്നു. അതേ പറയുന്നു, സ്വർണം നിങ്ങൾക്ക് മലമായി തോന്നുന്ന കാലം വരുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, തലമുടി മിന്നുന്നതും പൊന്നണിയുന്നതും ആ അലങ്കാരമല്ല അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ദർശിക്കണം. പത്രോസ് തിമോത്തിയോസ് ലേഖനങ്ങളിൽ അത് നാം കാണുന്നു. യാക്കോബ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ പൊന്ന് കറപിടിച്ച് അത് നിങ്ങളുടെ ജഡത്തിന് നേരെ സാക്ഷിയാകും. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടിൽ ബാബേൽ പുത്രിയുടെ അലങ്കാരം, സ്വർണം പുണത്തുമണിഞ്ഞവളെ ഒരു മണിക്കൂർ കൊണ്ട് നീ നശിച്ചുപോയി. എന്നാൽ 29-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ അലങ്കാരം അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷപത്രം ധരിപ്പാൻ നീതിപ്രവർത്തികൾ. ഹല്ലേലൂയ. കനകവും രത്നം മുത്തും ഇവളാ നീയുന്നില്ലേലും സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയം. കനകവും രത്നവും മുത്തുകൾക്കില്ലെങ്കിലും സുമുഖിയാ ഇവളുടെ കണ്ഠം ബഹുരമണീയമാണ്. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെ അഴകുള്ളവളാകും. ആന്തരിക വിശുദ്ധിയെ സൗന്ദര്യത്തെയും ദൈവജനം പരിരക്ഷിക്കട്ടെ. കൃത്രിമാലങ്കാരങ്ങളോട് വിട പറയട്ടെ. ദൈവജന ഖഡ്ഗത്താൽ ചുവടക്ക് ബന്ധനം വിട്ട നിന്റെ പുറന്തോടിനൊരഴക് വരണം. കഥകളും ഹിപ്പിസം റൗഡിസം ഗുണ്ടായിസം കൃതാവസ്ഥകൾ ഞാത്യത് കുടുക്കിയത് ഇവയെല്ലാം സകലവിധ പെയിന്റിങ്ങും കളറിങ്ങും ഡിസ്റ്റംബറിങ്ങും മാറ്റി അതൊക്കെ പെട്ടിക്ക് കൊടുത്തേക്ക് നീ ദൈവം തന്നതുകൊണ്ട് നടക്കണം. അങ്ങനെ വീണു, അതേ പുറന്തോടൊക്കെ ഇടിച്ചു. ഒരാ നീ അതിനെ പൊക്കിയെടുക്കണം. പൊക്കി അവിടെ കിടന്ന് പണിഞ്ഞാ പോരാ,
കാനനത്തോട് യാത്ര പറഞ്ഞ് വന്നവരാണ് തിരുമക്കൾ. ഇതുവരെയും ജനിച്ചു വളർന്നു പെട്ടതല്ലേ, ചുവടറ്റതല്ലേ, ബന്ധനം വിട്ടതല്ലേ, നിലത്ത് പൊത്തോ എന്ന് പതിച്ചതല്ലേ, പുറത്തൊക്കെ അറുത്ത് ശരിയായതല്ലേ. ഈ സമയത്ത് തന്നെ നിന്നോളാം, പോരാ പോരാ പോരാ, ഷെക്കൈന വധിക്കണമെങ്കിൽ നീ കാനനം വിട്ട് കാട്ടിലെ കൂട്ടുകത്ത് വിട്ട് വെളിയിൽ വരൂ. അബ്രഹാമേ ഊര് വിട്ടിറങ്ങി, രൂത്ത് മോവാബ് വിട്ടുപോന്നു, അബ്രഹാമേ ഇസ്രായേൽ മിസ്രയും വിട്ടുപോന്നു. അവിടെ കിടന്ന് ആരാധിക്കുന്നത് പഴയ ഫറവോന്റെ തത്വമാണെങ്കിൽ വേർപെട്ട് ആരാധിക്കുന്നതാണ് വചനത്തിലെ പ്രമാണം. ഞാൻ ഇവിടെ തന്നെ നിന്നങ്ങ് ആരാധിച്ചോളാം എന്ന് പറഞ്ഞ ഡി എൽ മൂടിയോട് ആ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ മനസാന്തരപ്പെട്ട അവനോട് എന്തുകൊണ്ടാണ് നിന്റെ ഈ പഴയ ബന്ധനം വിട്ടിറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇവിടെ നിന്നാൽ ഇവിടുത്തുകാരെയും കൂടെ നേടിയെടുക്കാമെന്നാണ് കസേരയിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ഡി എൽ മൂടി പറഞ്ഞു, സ്നേഹിത നീ ഇരിക്കുന്ന കസേര ഒന്ന് പൊക്കാൻ പറഞ്ഞു. ഇരുന്നോണ്ട് പൊക്കാൻ പറഞ്ഞു. ഉടനെ താഴ്ത്ത് പൊക്കാൻ തുടങ്ങി. എവിടെ പൊങ്ങാനാണ്, എത്ര പൊക്കിയിട്ടും കസേര ഇരുന്നുണ്ടെന്ന് പൊക്കി നോക്കിയേ, പൊക്കിയില്ല. നിങ്ങളുടെ തലമുടിക്ക് മേലോട്ട് പിടിച്ച് നിങ്ങളെ വന്ന് പൊക്കി നോക്കിയേ, പറ്റുകയില്ല. എന്നാൽ കസേരയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പൊക്കിയപ്പോൾ അത് ശരിക്ക് പൊങ്ങി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കൂട്ടത്തിനകത്ത് നിന്ന് കൂട്ടുകാരെ നേടാനൊക്കെയില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവവചനം വേർതിരിഞ്ഞ് ആരാധിക്കട്ടെ. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എട്ടേറ്റ് നിലത്ത് വീണ് ബന്ധനം വിട്ട് പുറന്തുകൂടെ വിച്ച് കറകളും കളങ്കങ്ങളും കളഞ്ഞ ഈ കതിരമരം യാത്ര പറഞ്ഞു, വന്ദനം നിങ്ങൾക്കോട് ഇതുവരെ തന്ന കൂട്ടാനിക്ക് നന്ദി. അതെ ഗുഡ് ബൈ. കാത്തിലെ കൂട്ടുകാരേ ഗുഡ് ബൈ. കാനനമാതാവേ ഗുഡ് ബൈ. മാനര പരീക്ഷകളെ ഗുഡ് ബൈ. മനാന്തര സംസ്കാരമേ ഗുഡ് ബൈ. ഇതുവരെ അലഞ്ഞ ഉലഞ്ഞ ഒരുമിച്ച് നമ്മൾ ജീവിച്ചെങ്കിലും ഇനിയും ഉത്തമമായത് കണ്ടപ്പോ ഞാൻ അധമമായത് വിട്ടേച്ചു പോവുകയാണ്. അങ്ങനെ കാട്ടിലെ കൂട്ടുകാരോടും വാനര പരീക്ഷകളോടും മനാന്തര സംസ്കാരത്തോടും താനന മാതാവിനോടും വിട പറഞ്ഞ് വേർപെട്ട് വന്ന ദൈവമക്കളെ ഓർത്തിയ ദൈവത്തെ വിട്ടു നാമധേയ കൂട്ടം വിട്ടു വന്നപ്പോൾ 26-ാമത്തെ അധ്യായം പുറപ്പാട് 26:16 പറയുന്നത് 16-ാമത്തെ വാക്യം കൂടെ വായിച്ചേ.
ഓരോ വലതയ്ക്കോ 10 മുഴം നീളവും
10 മുഴം നീളം
1.5 മുഴം വീതി ഉണ്ടായിരിക്കണം.
അപ്പോൾ അടുത്തതായിട്ട് ഇപ്പോ അതെ വ്യക്തി അവരെ അങ്ങ് പോയി ബന്ധനമെല്ലാം വിട്ടു പുറന്തോടൊക്കെ ഇരിച്ചു അതെ ചുമന്നു കൊണ്ടുവന്നു ഇനി ആചാരിപ്പണി തുടങ്ങുകയാണ്. 10 മുഴം നീളത്തിൽ വേണം ഇത് നിൽക്കുവാൻ. 10 മുഴമെന്ന് പറഞ്ഞാൽ ഒത്ത മുഴമെന്ന അർത്ഥം. ക്രൈസ്ത ലോൺ എന്ന് പറഞ്ഞാൽ ചെന്നി ചിതറി പാഴും ശൂന്യമായി തീർന്ന മഹീതലത്തിൽ സർവശക്തം നടത്തിയ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഉൽപ്പത്തി ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ 10 പ്രാവശ്യം ദൈവം കൽപ്പിച്ചു, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഇങ്ങനെ തുടങ്ങി 10 പ്രാവശ്യം ദൈവം കൽപ്പിച്ചു എന്ന് ഉൽപ്പത്തി ഒന്നിൽ എഴുതിയിട്ടുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതിരുന്ന ഭൂമണ്ഡലത്തെ പുതുക്കിപ്പണിയുവാൻ ദൈവം കൽപ്പിച്ചത് 10 പ്രാവശ്യം. ഇനിയും ഇസ്രായേലിന് കൊടുത്ത കൽപ്പനകൾ എത്ര ആയിരുന്നു? പ്രധാനമായി 10 കൽപ്പനകളാണ്. ചിട്ടയില്ലാതിരുന്ന ജാതിക്ക് ചിട്ടകത്ത് കൊടുക്കുമ്പോൾ 10 കൽപ്പനകൾ കൊടുത്തു. നോഹ ഭൂമണ്ഡലം വഷളായപ്പോൾ, ഭൂമി അതിക്രമം കൊണ്ട് വഷളായപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നോഹ 10-ാം തലമുറക്കാരനായിരുന്നു. 10 പ്രാവശ്യം കൽപ്പിച്ചു എന്ന പ്രയോഗം ഭൂമിയെ പുതുക്കിപ്പണിയുവാൻ. 10 കൽപ്പനകൾ ഇസ്രായേലിന്, 10-ാം തലമുറക്കാരനെ നേർവാടിയിലേക്ക് ജനത്തെ നടത്തേണ്ടതിന് തെരഞ്ഞെടുത്തെങ്കിൽ 10 എന്ന് പറയുന്നത് ചിട്ടയില്ലാത്തത് ചിട്ടയുള്ളതായി തീരുന്ന പ്രമാണമാണ്. പൈസ ഇതുപോലെ
കർത്താവിന്റെ കുഞ്ഞുങ്ങൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാ വഴിയിലും നടക്കയില്ല. ദുഷ്ടന്മാരുടെ വഴിയിൽ നിന്ന്, പരിഹാസരുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഒക്കെ വേർപെട്ട ശേഷം അടുക്കും ചിട്ടയുള്ളതാണ് ദൈവസഭ. എല്ലാം അതെ ഡിസിപ്ലിനുള്ളതാണ്, കൃത്യനിഷ്ഠയുള്ളതാണ്. എല്ലാ ഇരിക്കലും ഇരിക്കാൻ ഒക്കുകയില്ല, എല്ലാ കട്ടിലേലും കയറി കിടക്കാനൊക്കെയില്ല, തുറന്നു കിടക്കുന്ന എല്ലാ വാതിലിനും അകത്ത് കയറാൻ പറ്റുകയില്ല. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു വഴിയിൽ ഞാൻ പോകയില്ലെന്ന് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ
കൃത്യം.
അടുക്കും ചിട്ടയുമുണ്ട്. എന്റെ കാന്ത കെട്ടി അടച്ച ഒരു തോട്ടം, അമേൻ, ഒരു നീറവൻ ചിലര് പറയുന്നതെന്ന് കൊയ്ത്തോളം വളരെ എല്ലാം കൂടി ഇടകലർന്നങ്ങ് കഴിയട്ടെ. ഇപ്പോൾ വേർതിരിക്കാൻ പോയ വലിയ വിഷമമാണെന്നാണ് ദൈവകുഞ്ഞുങ്ങളെ. കൊയ്ത്തോളം വളരേണ്ടത് ദൈവസഭയ്ക്കകത്തല്ല, വയലിനകത്താണ്. കർത്താവിന്റെ സഭ വയലല്ല, കർത്താവിന്റെ സഭ തോട്ടമാണ്. വയലിലെല്ലാം വളരും, തോട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതേ വളരുകയുള്ളൂ. വയലിലെല്ലാം വളരട്ടെ, തോട്ടത്തിൽ നട്ടത് മാത്രം വളരട്ടെ, നട്ടത് മാത്രം. അടുക്കും ചിട്ടയുമുള്ള കെട്ടിയടച്ചതായി തീർന്നിരിക്കുന്നു. അന്നരമണം വീതിയിൽ, പെട്ടകത്തിന്റെ ഉയരത്തിലും ഗർഭാസന വീതിയും ദൈവകൃപയിൽ നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസി. പ്രൈസ്തലോട്. ഇനിയും നമുക്ക് അപ്പുറപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ വീണ്ടും നോക്കാം. അതിന്റെ 26-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിച്ച്,
വളരെ പൊന്നുകൊണ്ട് മുതുകയും അന്താരം തിരത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം.
ഇത്രയുമൊക്കെയായിട്ട് പത്തുമുഴമായി ഇനിയും പൊന്നുകൊണ്ട് പൊതിയണം. വ്യക്തി താഴെയിട്ടതാണ്, ബന്ധനങ്ങൾ അറുത്തു വിട്ടതാണ്, പുറന്തോടെല്ലാം എറിച്ചതാണ്, അവയെ കൂടുവിട്ട് വെളിയിലേക്ക് വന്നതാണ്. പത്ത് മുഴത്തിൽ കീഴിലാണെങ്കിലും ഇനിയും അത് പൊന്നു പൊതിയേണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. പ്രൈസ്തലോ. പഴയ പരുക്കനാരികളൊന്നും നമ്മുടെ ശരീരത്തിൽ പിന്നെ കാണുവാൻ കഴിയയില്ല. ദൈവകുഞ്ഞുങ്ങളെ, പലതരത്തിലെ മാനസാന്തരമുണ്ട്. ഭാഗീക മാനസാന്തരം, ഞാൻ തന്നെ 4 മാനസാന്തരം എന്റെ ചിന്തയിൽ തന്നെ വന്നിട്ടുണ്ട്. പാർഷ്യൽ റിപ്പന്റൻസ്, അതായത് ദിവസവും വീടി വലിക്കുന്നത്, കുറച്ച് കുറച്ച് വല്ലപ്പോഴും വലിക്കുന്നതും, എല്ലാ സിനിമയും കാണാതെ നല്ല സിനിമ മാത്രം തിരഞ്ഞെടുത്ത് കാണുന്നതും, എപ്പോഴും മദ്യപിക്കാതെ ക്രിസ്മസിൽ മാത്രം അതുപോലെ അത്യാവശ്യത്തിന് മാത്രം മദ്യപിക്കുന്ന പാർഷ്യൽ ഭാഗീക സാന്ദ്രം. 2, സർവോന്യമാന സാന്ദ്രം. അതിവേദനയും കഷ്ടതയും ശോധനയും വരുമ്പോൾ പെട്ടെന്ന് ഒരു പരിവർത്തനം, പ്രശ്നപരിഹാരം വരുമ്പോൾ പിന്നെയും പഴയതിലേക്ക് പറവോന്യമാന സാന്ദ്രം. 3, നെബുക്കനേസരനമാന സാന്ദ്രം. ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കാത്തവനെ ഞാൻ കഷണം കഷണമാക്കി തീർക്കും, അതേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോൾ, സത്യദൈവത്തെ സേവിക്കാത്തവനെ ഞാൻ കഷണം കഷണമാക്കി തീർക്കും പറഞ്ഞു. പോരാളി ലോകത്തിലെ റൗളി, രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ആത്മീയ ലോകത്തിലെ റൗളിയായി തീരുന്നതാണ് അതേ നെബുക്കനേസരനമാന സാന്ദ്രം. പട്ടക്കാരന്റെ പോക്കറ്റടിച്ച കള്ളനോട് ഞാനൊരു പട്ടക്കാരനാണെങ്കിൽ ചെയ്യരെന്ന് പറഞ്ഞപ്പോ ആ കൊള്ളക്കാരൻ പറഞ്ഞത്, ഞാനും ഇപ്പോൾ ആത്മീയ ലോകത്തിലാണ്, ഞാൻ എന്റെ പഴയ സ്വഭാവമെല്ലാം വിട്ടു, വൃത്തികെട്ടവന്മാരുടെ ആരുടെയും പോക്കറ്റ് ഞാൻ അടിക്കാറില്ല. രാജ്യങ്ങളെ പോലുള്ള അച്ഛന്മാരുടെയും ഉപദേശമാരായ നിങ്ങളുടെ പോക്കറ്റ് മാത്രം ഞാൻ അടിക്കും. ആ മാനസാന്തരമാണ് ഡ്യൂപ്ലിക്കേറ്റ് മാനസാന്തരം. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, മനസ്സാന്തരപ്പെട്ടപ്പോൾ മാനസാന്തരപ്പെട്ട റൗഡിയും സ്നാനപ്പെട്ടു വന്നപ്പോൾ സ്നാനം ഏറ്റവും ഇടയിലെ റൗഡി, അഭിഷേകം പ്രാപിച്ചപ്പോൾ അഭിഷിക്തനോയ റൗഡി, ഇങ്ങനെയുള്ള ആ റൗഡിസം പൊതിയേണ്ടതിനാണ് പൊന്നു പൊതിഞ്ഞ പൊൻപലകകൾ. മരത്തിന്റെ മുള്ളുമാരും കുന്തങ്ങളും എല്ലാം മാറ്റിയ ശേഷം ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളിയായെങ്കിലെ ശക്തിയിൽ
ആവസിക്കൂങ്ങളെ.
അവരുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ചീത്ത വർത്തമാനങ്ങൾ അവർ പറയുകയില്ല, വാക്കുകൾ കൃതയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. ഭാഷയിൽ ചീത്ത എന്ന് പറയുന്നത് ഒന്നേ ഇല്ല. പിന്നെ അസ്ഥാനത്ത് പ്രയോഗിക്കുമ്പോഴാ ചീത്ത. നാൽക്കാൽ മൃഗത്തെ, പട്ടി, പൂച്ച, കഴുത, ഇതൊക്കെ പട്ടിയെ വിളിച്ചാൽ, പൂച്ചയെ വിളിച്ചാൽ, കഴുതയെ വിളിച്ചാൽ എവിടാ തീർത്ത? എന്നാൽ ദൈവസ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യന്റെ മുഖത്തിലോട്ട് നോക്കിയാ പട്ടി എന്ന് വിളിച്ച സ്ഥാനം തെറ്റിപ്പോയി എന്നേ ഉള്ളൂ. തേന, വഴച്ച, പാച്ചില്, തല, ഇതൊക്കെ മാർക്കറ്റിൽ പറഞ്ഞാൽ ഓരോന്നും അതതിന്റെ സ്ഥാനത്ത് വിലയുള്ളതാ. എന്നാൽ ദേഷ്യം വരുമ്പോ പഴയ്ക്കോ എന്നോ തേനോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ തെറ്റിപ്പോയി. മധുരമായി സംസാരിക്കാൻ മക്കൾ പഠിക്കണം. പൈസലോ, അകത്തെ ആത്മീയത്തിന്റെ പുറത്ത് വെളിപ്പെടുത്തണം. കോപമായി പറയുമ്പോൾ നീ ആരാണെന്ന് നോക്കണം. പൈസലോ, ആവിൽ സാധ്യത്തോട് സംസാരിക്കരുത്, കോപത്തോട് ശബ്ദം ഉയർത്തരുത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഈ പാത്രം ജീരകവെള്ളം നിറഞ്ഞിരുന്നാൽ
ഇതൊന്ന് തട്ടി താഴെ ഇട്ടാൽ ജീരകവെള്ളമേ താഴെ വീഴുകയുള്ളൂ, കയ്പ് നീര് താഴെ വീഴുകയില്ല, പാൽപാത്രം താഴെ തുടച്ചാൽ പാലേ വെളിയിൽ പോകുകയുള്ളൂ. അയ്യോ അപ്രതീക്ഷിതമായിട്ടാ ഉടച്ചത്, അതുകൊണ്ടാ ഒരു ചീത്ത പറഞ്ഞെന്ന് വരികയില്ല. നിന്റെ അകത്ത് എന്തോ നിറഞ്ഞിരിക്കുന്നു, എത്ര ഇടിച്ചാലും നല്ലതേ പുറത്തു വരും. പ്രതിഫലോ ദേഷ്യം വന്നുകൊണ്ടാ ഞാനങ്ങ് ചീത്ത പറഞ്ഞത് എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദുഷ്ട മനുഷ്യൻ തന്നെ ദുർനിക്ഷേപത്തിന് തീയത് പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യന് നിക്ഷേപം നല്ലതാണെങ്കിൽ എത്ര അപ്രതീക്ഷിത സാഹചര്യത്തിൽ നിന്നെ കുത്തിയാലും ചീത്ത പറയുകയില്ല. നിറച്ചു വെച്ച പാത്രത്തെ എപ്പോ ഇടിച്ചാലും അർദ്ധരാത്രി 12 മണിക്ക് താഴെ ഇട്ടാലും പാൽപാത്രത്തിൽ നിന്ന് പാലേ വീഴൂ. ദൈവത്തിന്റെ കുഞ്ഞെ അകൻ നന്നായെങ്കിൽ വരൂ. അതുകൊണ്ട് നല്ല ഭാഷ തന്നെ പറയാം. അരെ ഏതനാളെ നമ്മുടെ സാറപ്പച്ചൻ ഒരു സ്ഥലത്തൊരു മഹായോഗത്തിന് പോയി ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഥ കേട്ടിട്ടുള്ളതാ, ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാ ഉള്ള ഒരു കഥ ചരിത്രം ഇങ്ങനെയാണ്. ചില പിള്ളേരിങ്ങനെ നേരാ പാരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല, നിയന്ത്രിക്കാത്തത് കൊണ്ട് 2-3 ദിവസം മാനപ്പെട്ടിയപ്പച്ചൻ ക്ഷമിച്ചു. 4-ാം ദിവസം താൻ ഇങ്ങനെ പ്രസ്താവിച്ചു, ഈ 2-3 ദിവസങ്ങളായി മൽക്കി സേവേക്കിന്റെ ക്രമപ്രകാരം ചില കുഞ്ഞുങ്ങൾ ഈ വഴിയായി ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് ദൈവോധനം പഠിച്ച ആളുകൾക്ക് മനസ്സിലായി. അവർ പിതാവില്ല, വളരെ മനോജമായി വചനത്തിൽ നിന്ന് അപ്പോഴുണ്ടായി അമ്മയുണ്ടായി പിന്നെ കുഞ്ഞുങ്ങളെ വേഷം കൊടുത്താൽ പഞ്ചസാരെ പറഞ്ഞു കൊടുക്കാതെ വേഷം ഉടനെ തന്നെ ചെയ്യാതെ പൊന്നു പൊതിഞ്ഞ പൊൻപലകളായിരിക്കട്ടെ. ബാക്കികളോട് കൂടിയതും ബാക്കിയെല്ലാം ചേർന്ന് പറഞ്ഞുവരുത്തിയതുമായിരിക്കും. ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കുന്നു എന്റെ കർത്താവേ. അത്താനത്തന്നെ ഒരുത്തൻ ഒഴിഞ്ഞാൽ, അത്താനത്തന്നെ ഒരുത്തൻ തൊഴിച്ചാൽ ഒരു ചീത്ത വരകളേ എന്റെ വായിൽ നിന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പോൽക്കാരം പൊറിഞ്ഞ വലകയാണ്, അതേ ചുവടച്ചു ബന്ധനം വിട്ടു, അതേ മഴുവൊണ്ടെറിച്ചു പുറത്തോത്താകി എടുത്തു 10 മുഴമായി പൊന്നു പൊതിഞ്ഞ പൊൻപലകകൾ. ആദ്യം വായിച്ച വാക്കുകളോട് വായിച്ച് ഞാൻ അധികം താമസിക്കാതെ അവസാനിപ്പിക്കാം. 26-ാം നിവരെ നിൽക്കണം. ദൈവത്തിന്റെ സഭയിൽ ദൈവകുഞ്ഞുങ്ങൾ കട്ടതയുടെ ശോധനയിൽ നിവരെ നിൽക്കണം. ദൃഢമായ കൊടുങ്കാറ്റും പെരുങ്കാറ്റും വരുമ്പോൾ നീ അത് താളടിയാകരുത്. കാർമുകൾ ഭീകരമായി വരുമ്പോൾ നിയമത്തിന്റെ വില്ല് നോക്കി എന്റെ കഷ്ടത വേഗം തീരും, എന്റെ നിന്ന വേഗം തീരും, ഞാൻ എന്റെ അപ്പച്ചന്റെ അടുക്കൽ പോകുമെന്ന് ഓർത്ത് നിവരെ നിൽക്കണം. 2, ഉപദേശത്തിന്റെ വിശുദ്ധിക്ക് നിവരെ നിൽക്കണം. ജ്ഞാനസാന്തരം, ജലസ്നാനം, പരിശുദ്ധാത്മ സ്നാനം, താൻ പെട്ടിലെ സുഖത്തിൽ പോവില്ലയോ, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ല സുഖത്തിൽ പോവില്ലയോ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയാൽ എന്തോ മറുപടി പറയേണ്ടത്? കമാൻഡറിംഗ് ചീഫ് പറയുക, മാർച്ച് ഫോർവേഡ് ആൻഡ് പൊസസ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ മാർച്ച് ചെയ്യും. അപ്പൊ ഒരുത്തൻ ഇവിടെ നിന്ന് പറയുക ഞാൻ അങ്ങോട്ട് പോയില്ലേ ആളുകളെയും എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തോ പറയാനാണ്. എന്നെ ബാക്കി അത് ക്യാപ്റ്റൻ നിശ്ചയിക്കുമെങ്കിൽ ശത്രുവിന്റെ തലയെ തകർത്തത്തിലും ഭൂമിക്ക് സകല അധികാരമുള്ള എന്റെ യേശു എന്ന ജീവ നായകൻ പറഞ്ഞു, വിശ്വസിക്കേ സ്ഥാനമേൽക്കുന്നു രക്ഷിക്കപ്പെടൂ. സ്ഥാനപ്പെട്ടില്ലെങ്കിലോ അതിന് മറുപടി പറയാൻ ഞാനല്ല. പ്രൈസ് ഫലോ. ഞങ്ങൾ എല്ലാവരും ഒന്ന് സ്ഥാനപ്പെട്ടതാന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്, അതിനകത്തും അവിടെ ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് സ്ഥാനപ്പെട്ടതാണ് എന്ന് പറയുന്ന ഞാൻ പറയാറുള്ളത്, എഞ്ചിനീയർ വണ്ടി നിർമ്മിച്ചപ്പോൾ ഈ കാറും മറ്റും നിർമ്മിച്ചപ്പം 4 വീല് താഴെ, പിന്നെ അതിന്റെ ബോഡി, അതിന്റെ സീറ്റ് നേരെ, ഇങ്ങനെ തന്നെ വണ്ടി പോയാൽ എന്ത് കാണുന്നവർക്ക് സുഖമാ, അതിനകത്തിരിക്കുന്നവർക്ക് സുഖമാ. എന്നാ ചില കുട്ടികൾ കാണാമല്ലോ 4 വീല് മൂളിക്കിടന്ന് ഇങ്ങനെ കറങ്ങി സൈഡിൽ കിടക്കുന്നത്, അങ്ങനെ കിടക്കുന്ന ഒരു വണ്ടി എടുത്തേക്ക് ഞാൻ അങ്ങോട്ട് ഒരു ജീപ്പും കൊണ്ട് ഓടി ചെന്നിട്ട് ഇവരുടെ ഓരോരുത്തരെ ഇങ്ങോട്ട് പിടിച്ച് കയറ്റുക, വരും കുഞ്ഞുങ്ങളെ വണ്ടി പറഞ്ഞു പോയില്ലയോ എന്ന് പറയുമ്പം ഞാൻ ഒന്ന് കയറിയതാണ് ഈ വണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഒന്ന് സ്ഥാനപ്പെട്ടത് അല്ലയോ എന്ന് പറയാൻ ദൈവസഭയുടെ എഞ്ചിനീയർ സഭയാകുന്ന വണ്ടി നിർമ്മിച്ചപ്പോഴേ വീല് താഴെയാ, മാനസാന്തരം ആദ്യം പിന്നെ സ്നാനം. അത് 100 കൊല്ലം ശരിക്ക് വണ്ടി ഓടി, 300-320 ആയപ്പം ബാബിലോണ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തി ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു. ഒറ്റ ഇടി അവൻ കീഴ്മേൽ മറിച്ചു സ്നാനം. പിന്നെ അതെ ആദ്യം ഒന്ന് പെട്ടോ, വലുതാ മനസാന്തരപ്പെട്ടാ മതി. ഇങ്ങനെയാണ് ശിശുസ്നാനം വന്നത്. ദൈവത്തിന് പരിപ്പും പപ്പടവും ഇറച്ചിയും മീനും എല്ലാം ചേർത്ത് നല്ല ഊണ് ഞങ്ങളിത് കണ്ടപ്പോഴേ നിറഞ്ഞു എന്ന് പറയുന്നതും കൈകഴുകിയ ചുണ്ട് നിറയുന്നതും വ്യത്യാസമുണ്ട്. മാനസാന്തരപ്പെട്ടപ്പോഴേ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച കന്യഭാഷയിൽ ദൈവത്തെ വെളുത്ത കടലാത്തിൽ കറയറാക്കർത്തം വെച്ചുകൊണ്ട് ചുമത്തുമാറ്റം വന്ന പേരെന്ന് എഴുതി നടക്കുന്നതും ഒരു തുള്ളി തേനെടുത്ത് നടക്കുന്ന തമ്മിൽ ഗുരു പേരിനാണ് ദൈവാചാരം നിറഞ്ഞ ദൈവങ്ങൾ ദൈവത്തെ ഭാഷ മനസ്സിലാവുന്നില്ലെന്നാ പറയുന്നത്. അന്യഭാഷ പറഞ്ഞ എന്താ മനസ്സിലാവാത്തത്? എന്നോട് ചോദിച്ചാ പറയും. ഞാൻ വേറെ ചോദ്യം ചോദിക്കും. കുറെ പുത്രന്മാരുടെ അപ്പന്റെ പേരെന്തോന്നു? അവരെ അറിയോ? ചെവതി മക്കളുടെ അപ്പന്റെ പേരെന്തുവാ? ചെവതിയാ. അന്യഭാഷ മനസ്സിലാകാത്തത് അന്യഭാഷയായിരുന്നു. പുത്രന്മാരുടെ അപ്പന്റെ പേര് കോരകന്ന. ചെവതി മക്കളുടെ അപ്പന്റെ പേര് ചെവതി. അന്യഭാഷ മനസ്സിലാകാത്തത് അന്യഭാഷയായതുകൊണ്ടാണ്. എങ്കിലും അവൻ ആത്മാവിൻ മർമ്മങ്ങളെ
സംസാരിക്കും.
മക്കളെ, മാനസാന്തരം, ജലസ്നാനം, ആത്മസ്നാനം തുടങ്ങി നമ്മുടെ പിതാക്കന്മാർ ഉദ്ഘോഷിച്ച പരിപാവൻ ഉപദേശത്തിൽ അണുവളം വ്യതിചലിക്കാത്ത ജീവിതത്തിൽ നിവരെ നിൽക്കെ. പ്രൈസ്തലോട് നമ്മെ പ്രതി മാണിക്യം വെടിയാതെ എത്ര കണ്ട് പരിശോധനകളുടെ നടുവിലും നിന്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടമല്ല, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ നഷ്ടമാണുള്ളത്. എന്നാൽ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിൽ താന്തയുടെ കരതലങ്ങളിൽ പിടിക്കേണ്ടതിന് രണ്ട് കനകത്തൂണികൾ എന്റെ സഭയുടെ കാന്തൻ തന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത. എത്താണ് ഏകാഗ്രത? എന്റെ കർത്താവ് എന്നെ കാണുന്നു, 24 മണിക്കൂർ എന്നെ കാണുന്നു. ഞാൻ എന്റെ കർത്താവിന് മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്തയാണ് ഏകാഗ്രതയെങ്കിൽ ആ ഏകാഗ്രത ഉള്ളവർക്കേ നിർമ്മലത പാലിക്കുവാൻ. അർദ്ധരാത്രി 12 മണിക്ക് എന്റെ കർത്താവ് എന്നെ കാണുന്നു. ജ്വലിക്കുന്ന കണ്ണുകളോട് അവൻ നോക്കുന്നു. ഓരോ വാക്കും പ്രവർത്തിയും രഹസ്യവും എന്റെ കർത്താവിന് മുൻപിൽ വെളിപ്പെട്ട് വരുമെന്നുള്ള ചിന്ത ജീവിക്കൂ. അതാണ് നിർമ്മലത. ഏകാഗ്രത വിട്ടാൽ നിർമ്മലത പോകും, നിർമ്മലത വിട്ടാൽ വഷളായി പോകും. വഷളായി പോയാൽ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനും വഷളാകും. ആകയാ ദൈവകുഞ്ഞുങ്ങളെ, മണ്ണെ പ്രതിമാണിക്കം വെടിയാതെ ജീവിതത്തിന്റെ വിശുദ്ധിക്കായി ഇവരെ നിൽക്കൂ. തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു രണ്ടാമത് വരുന്നു. എങ്കിൽ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരായി വെള്ളം നടക്കാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചാൽ അവസാനിപ്പിക്കും. കൊലോസ്യർ 1:23 കൂടെ വായിക്കാം. അപ്പോൾ കഷ്ടതയിൽ നിവരെ നിൽക്കൂ, ഉപദേശത്തിന് നിവരെ നിൽക്കൂ, ജീവിത വിശുദ്ധിക്കും നിവരെ നിൽക്കൂ.
ആകാശത്തിൻ കീഴിലെ സകല ശിശുരുടെയും ഇടയിൽ ഘോഷിച്ചും പൗരോസം ഞാൻ ശിശുരൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുനിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നോ,
സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്
നിങ്ങൾ ഇളകാതെ
വിശ്വാസത്തിൽ ഇവിടെ നിലനിന്നുകൊണ്ട്
അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും.
ഹല്ലേലൂയ. ഇവിടെ നിന്നാൽ, ഉറച്ചു നിന്നാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കാം. ഉറച്ചു
നിൽക്കാം.
ദൈവത്തിന്റെ വൈതലെ ബന്ധനം വിട്ടവരെ, ചുവടറ്റ് ബന്ധനം വിട്ട് മണ്ണുകൊണ്ട് പുറമ്പോട് എറിച്ച് കാത്തിലെ കൂട്ടുകാരെ വിട്ട് ഒത്ത കിടത്തിൽ പൊന്നു പൊതിഞ്ഞ പൊൻപലകളെ കട്ടളയുടെ നടുവിൽ ശുദ്ധിക്കും, ജീവിത വിശുദ്ധിക്കും. നീ നിവരെ നിന്നാൽ ഒരു ദിവസം നിന്റെ കർത്താവിന്റെ മുന്നിൽ നിനക്ക് ചങ്ങൂട്ടത്തോടെ
നിൽക്കാം.
സകല യുവക്കളും ദൈവത്തിന് തോറ്റം നമ്മളെല്ലാവരും നിൽക്കും. കർത്താവ് മാത്രം ഇരിക്കും, നമ്മളെല്ലാവരും നിൽക്കും. ഇങ്ങനെ ബോധ്യമുള്ളവരെല്ലാവരും
നിർത്തിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട്.